അതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചിലപ്പോൾ കാത്തിരിക്കുവാൻ പറഞ്ഞെന്ന് വരും. മറുപടി കാത്തിരിക്കുക എന്നതായിരിക്കും. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ കാത്തിരിക്കുന്നതിന്റെ ക്ഷമ വേഗം പഠിക്കും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
താങ്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് താങ്കൾ ചോദിക്കുന്ന ഉത്തരം എപ്പോഴും ഉടനെ നൽകിത്തരാമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. നെഹെമ്യാവിന്റെ അനുഭവം അതായിരുന്നു. നെഹെമ്യാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു എന്ന് നാം കാണും. ഉടനെ വാസ്തവത്തിൽ ഒന്നും സംഭവിച്ചില്ല. നെഹെമ്യാവിന്റെ പുസ്തകം ആരംഭിക്കുന്നത് കിസ്ലേവ് മാസത്തിലാണ്, നെഹെമ്യാവ് 1:1. അവൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു, എന്നാൽ എന്തെങ്കിലും സംഭവിച്ചതായി പറഞ്ഞിരിക്കുന്നത് നീസാൻ മാസത്തിലാകുന്നു. കിസ്ലേവ് ഇന്നത്തെ ഡിസംബറും നീസാൻ ഏപ്രിലുമാകുന്നു. 4 മാസത്തോളം ഒന്നും സംഭവിച്ചില്ല, പ്രാർത്ഥന മാത്രം. അതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചിലപ്പോൾ കാത്തിരിക്കുവാൻ പറഞ്ഞെന്ന് വരും. മറുപടി കാത്തിരിക്കുക എന്നതായിരിക്കും. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ കാത്തിരിക്കുന്നതിന്റെ ക്ഷമ വേഗം പഠിക്കും. നെഹെമ്യാവും അങ്ങനെ കാത്തിരുന്നു, ക്ഷമയോടെ പ്രാർത്ഥിച്ചു. ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം അവനെ അങ്ങനെ കാത്തിരിക്കുന്നതിൽ നിന്നും നിരാശയിലേക്ക് നയിച്ചില്ല. അതേ സഹോദര, ദൈവഹിതത്തിനുവേണ്ടി വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. അവിടുത്തെ ഹിതം ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നന്മയ്ക്കാണ്. നമ്മുടെ ധൃതിയും ക്ഷമയില്ലായ്മയും മറ്റും കൂടുതൽ ദോഷം മാത്രമേ വരുത്തിവെക്കൂ. നെഹെമ്യാവിന്റെ തുടർന്നുള്ള അനുഭവങ്ങൾ നമുക്ക് പഠിക്കുക. 1 അധ്യായം നാം പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. 2 അധ്യായത്തിൽ നെഹെമ്യാവ് രാജാവിൽ നിന്നും അനുവാദം ചോദിച്ചുകൊണ്ട് എരുശുലേമിലേക്ക് മടങ്ങി വരുന്നത് നാം കാണുന്നു. അവൻ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങളെ കാണുന്നു, മതിലുകൾ പണിയുവാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. 2 അധ്യായത്തിന്റെ 1 വാക്യം ഞാനൊന്ന് വായിക്കാം. അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുൻപാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. ദാനിയൽ പറഞ്ഞ 70 ആഴ്ചവട്ടക്കാലം ആരംഭിക്കുന്നത് ഈ പ്രത്യേക ഭാഗത്താണ്, അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ 20-ാം ആണ്ടിൽ. ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാകുന്നു ഇത്. ഈ മനുഷ്യൻ നെഹെമ്യാവ് ഒരു സന്തോഷമുള്ള ആഹ്ലാദമുള്ള മുഖത്തോടുകൂടിയവനായിരുന്നു എന്ന് നാം കാണുവാൻ പോകുകയാണ്. അവനെ പരിചയപ്പെട്ടിരിക്കുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഉള്ളവരുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് എല്ലായ്പ്പോഴും ആനന്ദകരമാകുമല്ലോ. താങ്കൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന, ഇടപഴകുവാൻ താൽപര്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു ആത്മാവനാകുന്നു അവൻ. അവന് രാഷ്ട്രീയമായ ഒരു ജോലി ഉണ്ടായിരുന്നു, അതായത് രാജാവിന്റെ പാനപാത്രവാഹകൻ. രാജാവിന് ഭക്ഷിപ്പാനായി കൊണ്ടുവരുന്നതെന്തും ആദ്യം രുചിക്കുകയാണ് അവന്റെ ജോലി. ഉദാഹരണത്തിന്, രാജാവിന് ഒരു ഗ്ലാസ് വീഞ്ഞ് കൊടുക്കുന്ന പക്ഷം നെഹെമ്യാവ് അത് ആദ്യം രുചിച്ചു നോക്കും. എല്ലാ വിധത്തിലും അത് നല്ലതെന്ന് നെഹെമ്യാവ് സമ്മതിച്ചാൽ രാജാവ് വീഞ്ഞും കുടിക്കൂ. പാനപാത്രവാഹകൻ എന്ന അവന്റെ ഉത്തരവാദിത്വം അപകടകരമായ ഒന്നാകുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പാനപാത്രവാഹകൻ എന്ന നെഹെമ്യാവിന്റെ ജോലി അവൻ മിക്കവാറും എല്ലാ സമയവും രാജസന്നിധിയിലായിരിക്കുവാൻ നിർബന്ധിക്കുന്നതായിരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവൻ രാജാവിന്റെ ഒരു സ്നേഹിതൻ ആയിരിക്കും. മിക്കവാറും സമയങ്ങളിൽ രാജാവിന് ഒരു തീരുമാനം എന്തെങ്കിലും എടുക്കേണ്ടതായി വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അവൻ മുൻപിൽ നിൽക്കുന്ന നെഹെമ്യാവിനോട് ചോദിക്കും, ഈ വിഷയത്തെക്കുറിച്ച് നീ എന്താണ് നെഹെമ്യാവെ ചിന്തിക്കുന്നത്? അങ്ങനെ പാനപാത്രവാഹകൻ ഒരുവിധം ഉപദേശകനായി രാജാവിന്റെ ക്യാബിനറ്റിലെ ഒരു അംഗമായിത്തീരും. തന്റെ ഈ ഉയർന്ന സ്ഥാനം കൊണ്ട് നെഹെമ്യാവ് ഒരുപക്ഷെ ചിന്തിച്ചു കാണും, താൻ പ്രവാസത്തിൽ തന്നെ കഴിഞ്ഞെന്നാൽ എന്നെങ്കിലും ഒരിക്കൽ തന്റെ ജനത്തിന് ഒരു സഹായം ചെയ്യുവാൻ തന്റെ സ്ഥാനം തന്നെ സഹായിക്കുമെന്ന്. അതുകൊണ്ടായിരിക്കും യെരുശലേമിൽ നിന്ന് വന്ന തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ യെരുശലേമിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നവൻ ചോദിച്ചത്. ഇവിടെ നെഹെമ്യാവ് തന്റെ എന്നുമുള്ള ജോലിയിൽ തന്നെയാണ്, അവന് അതൊട്ടും പുത്തിരിയല്ല. രാജാവും രാജ്ഞിയും 1-ാം തരം ഒരു ഭക്ഷണം കഴിച്ചിട്ട് സംതൃപ്തിയോടെ അങ്ങോട്ടിരുന്നു. ആ ഭക്ഷണം മുറി മുഴുവൻ നല്ല 1-ാം തരം ഭക്ഷണത്തിന്റെ വാസന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നെഹെമ്യാവ് അവർക്ക് ഏറ്റവും പ്രിയങ്കരമായ പ്രത്യേകതരം വീഞ്ഞ് വീണ്ടും ഗ്ലാസിൽ പകർന്നുകൊണ്ട് രാജാവിന് കൊടുത്തു. വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവന നെഹെമ്യാവ് ഇതോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞത്, ഞാൻ ഇതിനു മുൻപ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. താൻ നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയായിരുന്നു എന്ന് താങ്കൾ അറിയണമെന്നൊരാൾ ആഗ്രഹിക്കുന്നു എന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുന്ന വിധം അറിയാമോ? അയാളെ സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. താൻ എത്രമാത്രം ആത്മീകനാകുന്നു എന്ന് താങ്കളെ കാണിക്കണമെന്നാഗ്രഹിക്കുന്നു എങ്കിൽ അയാൾ അയാളുടെ ഭക്തി തുളുമ്പുന്നതായ ഭാവം അങ്ങോട്ടിടും. മിക്കവാറും ആ ഭാവം നീണ്ട ഒരു മുഖമായിരിക്കും. ഹോ, എന്തൊരു ക്ഷീണം! ഈ പ്രാർത്ഥനയ്ക്കിരുന്നാൽ ഇത്രയും ക്ഷീണമാണോ? ഓ, അതല്ല, ഉപവാസ പ്രാർത്ഥനയായിരുന്നല്ലോ. ഒന്ന് കഴിക്കാഞ്ഞതിന്റെ ക്ഷീണമാകുന്നു. എന്നാൽ നെഹെമ്യാവിന് ആ മ്ലാനമായ ഉഗ്രനോട്ടം ഇല്ലായിരുന്നു. 4 മാസങ്ങളായി അവൻ ആ മുഖം കാണിച്ചിരുന്നില്ല എന്നോർക്കണം. അവിശ്വസനീയമില്ലേ? 3-ോ 4-ോ മണിക്കൂർ ഏതെങ്കിലും വിഷയത്തിനുവേണ്ടി നാം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ സകലരും അറിഞ്ഞേനെ നാം ഏതോ ഒരു വിഷയത്തിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന്. സ്വന്തം കാര്യത്തിനുവേണ്ടി പ്രത്യേകിച്ചു നെഹെമ്യാവ് തന്റെ ഭാരം ദൈവത്തിങ്കൽ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, അങ്ങ് ഇതെടുത്താലും അത് നിന്റെ കാര്യം, ഇത് നിന്റെ സമയത്ത് ചെയ്താലും. ഇത് അങ്ങയിൽ അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നെഹെമ്യാവിന് പറയുവാൻ സാധിച്ചു, ഞാൻ രാജാവിന്റെ സന്നിധിയിൽ ഒരിക്കലും കുണ്ഠിതനായിരുന്നിട്ടില്ല എന്ന്. ദൈവത്തിൽ നിന്ന് ഒരു മറുപടിക്കായി 4 മാസം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നീണ്ട കാലയളവ് തന്നെയല്ലേ? പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ എല്ലാവരും എത്താറുണ്ട്. നെഹെമ്യാവിനും അങ്ങനൊരു അനുഭവം ഉണ്ടായതാകാം. അവന്റെ മുഖം വാടിയിരുന്ന ഒരു ദിവസം, ഞാൻ ചിന്തിക്കുന്നത് അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു എന്നത്രേ. അവൻ സാധാരണയായിരിക്കുന്നതുപോലെ സന്തോഷമായി കാണപ്പെട്ടില്ല. അതിനു മുൻപൊരിക്കലും അവൻ ദുഃഖിതനായി കാണപ്പെട്ടിരുന്നില്ല. സാധാരണ അവൻ സന്തോഷവാനായി മാത്രമേ ഇരുന്നിരുന്നുള്ളൂ. നെഹെമ്യാവിലെ വ്യത്യാസം രാജാവ് ശ്രദ്ധിച്ചു. രാജാവ് അവനോട് പറഞ്ഞത് 2-ാം വാക്യം, രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. തന്റെ ഭാരം വെളിയിൽ പ്രകടമാകുന്നു എന്ന് നെഹെമ്യാവ് അറിഞ്ഞില്ല. അവൻ തനിക്ക് അനുഭവപ്പെട്ട വിധം മറച്ചുവെക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവനെക്കൊണ്ടത് സാധിച്ചില്ല എന്ന് വ്യക്തമാണ്. അത് രാജാവ് കണ്ടു. അതുകൊണ്ട് രാജാവ് നേരെ അവനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് ദുഃഖിതനായിരിക്കുന്നു? നിനക്ക് ശാരീരികമായ രോഗമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇത് ഹൃദയത്തിലെ വേദനയല്ലാതെ ഒന്നുമല്ല. നിന്നെ എന്തോ ഭാരപ്പെടുത്തുന്നു, അതെന്താകുന്നു എന്ന് എന്നോട് പറഞ്ഞാലും. രാജാവിന്റെ ചോദ്യത്തിങ്കിൽ നെഹെമ്യാവ് ആകെ ഭാരപ്പെട്ടു, ഭയപ്പെട്ടു. നെഹെമ്യാവിന്റെ സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പല നേതാക്കന്മാരും തങ്ങളുടെ ബലഹീനതയെ ഒരിക്കലും സമ്മതിക്കുകയില്ല. നെഹെമ്യാവ് അങ്ങനെയായിരുന്നില്ല. രാജാവ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു എന്ന് നെഹെമ്യാവ് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. താങ്കൾ എത്ര വലിയ ആൾ ആകുന്നെങ്കിലും താങ്കളുടെ ജീവിതത്തിലെ കുറവുകളെ മറച്ചുവെക്കുന്നതിനേക്കാൾ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്, സമ്മതിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നെഹെമ്യാവ് ഭയപ്പെട്ടതിന് കാരണമുണ്ട്. രാജാവിന്റെ മുൻപിൽ നിൽക്കുന്നവർ ദുഃഖത്തോടിരിക്കുവാൻ പാടില്ലായിരുന്നു. 3-ാം വാക്യം നോക്കിക്കേ, അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായി, അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ, എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. നെഹെമ്യാവ് പറഞ്ഞത് രാജാവ് ദീർഘായുസായിരിക്കട്ടെ. രാജാവ് നല്ല ആരോഗ്യത്തോടെ ആയിരിക്കുവാൻ നെഹെമ്യാവ് ആഗ്രഹിച്ചു. എന്നിട്ട് തന്നെ ഭാരപ്പെടുത്തുന്ന കാര്യം നെഹെമ്യാവ് രാജാവിനെ അറിയിച്ചു. എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായി, അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ, എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ രാജാവേ? തന്റെ ഭയം വെളിപ്പെടുത്തുന്നതിന് നെഹെമ്യാവിന് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ ആ ഭയം താൻ എന്ത് ചെയ്യുവാൻ ദൈവം തന്നെ വിളിച്ചാക്കിയോ അത് ചെയ്യുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിച്ചില്ല. അവൻ തന്റെ ഭാരം രാജാവിനോട് തുറന്നു പറഞ്ഞു. നമ്മുടെ ഭയങ്ങൾ നമ്മെ ഭരിക്കുവാൻ നാം അനുവദിക്കുമ്പോൾ നാം നമ്മുടെ ഭയങ്ങളെ നമ്മുടെ ദൈവത്തെക്കാൾ വലുതായി കാണും, ഇല്ലേ? താങ്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും ഭയം താങ്കളെ പിൻപോട്ടു പിടിക്കുന്നുണ്ടോ? താങ്കളുടെ സകല ഭയങ്ങളെക്കാളും വലുതാണ് നമ്മുടെ ദൈവം. ദൈവമാകുന്നു വിളിച്ചിരിക്കുന്നതെന്നും അത് സാധിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കുമെന്നും വിശ്വസിക്കുക. 4-ാം വാക്യം, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. നെഹെമ്യാവ് ഉടനെ പ്രാർത്ഥിച്ചു. തന്റെ ഹൃദയത്തിലെ ഭാരം ആഗ്രഹം രാജാവിനോട് അറിയിക്കുവാൻ തക്കതായ വാക്കുകൾക്കുവേണ്ടി നെഹെമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെ, രാജാവിന്റെ സന്നിധിയിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവൻ പ്രാർത്ഥിച്ച 8 സന്ദർഭങ്ങളെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതെ, ഏത് സമയത്തും നെഹെമ്യാവ് പ്രാർത്ഥിച്ചു. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പോലും ദൈവത്തോട് അത്രമാത്രം അടുത്ത ഒരു ബന്ധം നിലനിർത്തിയിരുന്ന വ്യക്തിയായിരുന്നു നെഹെമ്യാവ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, ദൈവത്തോട് ശക്തമായ നിരന്തരമായൊരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ആവശ്യത്തിന്റെ മുഖത്തോടിച്ചെന്ന് അവങ്കിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയൂ. അഞ്ചാം വാക്യം നോക്കിക്കേ, രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി, അടിയന് തിരുമുൻപിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനൊന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. യെരുശലേമിലേക്ക് പോയി അവിടെ ചെയ്യേണ്ട പണി ചെയ്യുവാൻ തനിക്കൊരു അവധി തരണമെന്ന് നെഹെമ്യാവ് രാജാവിനോട് അപേക്ഷിക്കുന്നു. ആറാം വാക്യം നോക്കിക്കേ, അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു, നിന്റെ ഈ യാത്രയ്ക്ക് എത്ര നാൾ വേണം, നീ എപ്പോൾ മടങ്ങി വരും എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. ഞാനൊരു അവധിയും പറഞ്ഞു. രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വിചിത്രമായിരിക്കുന്നു. നെഹെമ്യാവിനെ അയക്കുന്നതിൽ രാജ്ഞി രാജാവിനോട് എന്തെങ്കിലും ശുപാർശ ചെയ്തു കാണും എന്നുള്ളതിനായിരിക്കും ഈ പ്രത്യേക കുറിപ്പ്. ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് ഞാനൊരു അവധിയും പറഞ്ഞു. നെഹെമ്യാവ് അധികം നാൾ മാറി നിൽക്കുവാൻ രാജാവ് ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത്. പാനപാത്രവാഹകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ നല്ലൊരു ജോലിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. യെരുശലേമിനെക്കുറിച്ചുള്ള കരുതലുകളുടെ മധ്യത്തിലും ജോലിയോടുള്ള നെഹെമ്യാവിന്റെ മനോഭാവം വളരെ നല്ലതായിരുന്നു. വിശ്വസ്തനായിരുന്നു അവൻ, അത്യുത്സാഹിയായിരുന്നു. അങ്ങനെയുള്ളവർ ഇന്ന് ചുരുക്കമാണല്ലോ. താങ്കളുടെ ഹൃദയം മറ്റൊരിടത്തായിരിക്കുമ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ജോലി ഭംഗിയായി നിർവഹിക്കുവാൻ ബുദ്ധിമുട്ടാകുമല്ലോ. എന്നാൽ നെഹെമ്യാവ് തന്റെ ജോലി ഭംഗിയായി നിർവഹിച്ചു. നെഹെമ്യാവിന്റെ ആശ്ചര്യകരമായ പ്രതികരണം ശ്രദ്ധിച്ചാലും, ഞാനൊരു അവധിയും പറഞ്ഞു, ഇവിടുത്തെ അർത്ഥം വ്യക്തമായിട്ടുള്ള സമയം പറഞ്ഞു എന്നത്രേ. അത് ആശ്ചര്യകരമായിരിക്കുന്നു. തങ്ങളുടെ പ്ലാൻ എന്താകുന്നു എന്ന് പറയുവാൻ കഴിയാതെ വരുമ്പോൾ അതിനെ വിശ്വാസത്താലുള്ള പ്രവർത്തനമെന്ന് വിശേഷിപ്പിക്കുന്നവരെ കൊണ്ട് ഞാൻ മടുത്തു കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ. ഇത് മിക്കപ്പോഴും ഉദാസീനതയുടെ തെളിവാണ്. എന്റെ ചിന്ത, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 4 മാസം നെഹെമ്യാവ് ആസൂത്രണം ചെയ്യുകയും പരിപാടികൾ വ്യക്തമായി ക്രമീകരിക്കുകയും ചെയ്യുകയായിരുന്നിരിക്കും. ദൈവം എപ്പോഴും നമ്മുടെ പ്ലാനുകളെ മാനിക്കുന്നവനാണ്. ക്രമമായും ചന്തമായുമുള്ള കാര്യങ്ങളെ ദൈവം മാനിക്കുന്നു എന്ന് താങ്കൾക്കറിയാമോ? ചിലരുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒന്നുമില്ല. തോന്നുമ്പോൾ എഴുന്നേൽക്കും, പകൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരിക്കില്ല. ഇക്കൂട്ടർ ജീവിതം പാഴാക്കുന്നവരാകുന്നു, മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കും കേട്ടോ. എന്നാൽ വ്യക്തമായിട്ടുള്ള പദ്ധതികളെ വെച്ച് വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങൾ ശുശ്രൂഷയിൽ എപ്പോഴും ഈ കാര്യത്തിന് ഊന്നൽ കൊടുക്കാറുണ്ട്. വിശ്വാസത്താൽ മുൻപോട്ടു പോകുന്നു എന്ന് പറയുന്നതിനാൽ ക്രമമില്ലാതെയും കുഴഞ്ഞു മറിഞ്ഞ ഒരു സ്ഥിതിയിലും പോകണമെന്നല്ല. ശരിയായ ആസൂത്രണമില്ലാതെ കർത്താവിന്റെ വേലയിൽ ഏതെങ്കിലും ഒക്കെ പദ്ധതികളിലേക്ക് ഇറങ്ങിത്തിരിച്ച അനേകരെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇതെന്നെ എവിടേക്ക് നയിക്കുമെന്നോ, ഇത് എങ്ങനെ എനിക്ക് വ്യക്തമായി അവതരിപ്പിക്കുവാൻ സാധിക്കുമെന്നോ, ഇതിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നോ, ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നോ, ഇതിന് നൽകേണ്ട വില എന്താണ്, ഏതൊരു മാർഗമാകുന്നു അവലംബിക്കേണ്ടത് എന്നിത്യാദി ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി നൽകാതെ പ്ലാൻ ചെയ്ത് മുൻപോട്ടിറങ്ങുവാൻ ശ്രമിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പരാജയം നിശ്ചയമാണ് കേട്ടോ. വളരെ ഉത്സാഹത്തോടെ ശുശ്രൂഷയ്ക്കിറങ്ങിത്തിരിച്ചു എങ്കിലും അധികം താമസിക്കാതെ എല്ലാം ഇട്ടെറിഞ്ഞ് തങ്ങളുടെ പാട് നോക്കിയ അനേകരുണ്ട്. എന്നാൽ ഞാൻ ഉറപ്പിക്കട്ടെ, ആസൂത്രണം ചെയ്യുക എന്നത് കഠിന ജോലിയാണ്. ജോലിയെടുക്കുന്നതിനെപ്പോലെ ആവേശം ഉളവാക്കുന്നതായിരിക്കില്ല ചിന്തിക്കുന്നത്. എന്നാൽ അതില്ലാതെ ചിന്താക്കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കൂ. നല്ല നേതാക്കന്മാർ തങ്ങളുടെ വീട്ടുപാഠം ചെയ്യും എന്നത് തീർച്ചയാണ്. 7 വാക്യത്തിൽ നാം വായിക്കുന്നത്, രാജാവിന് തിരുവള്ളമുണ്ടായി, ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്കക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും. തന്റെ യാത്ര വളരെ പ്രയാസമുള്ള ഒന്നായിരിക്കുമെന്ന് നെഹെമ്യാവ് ഗ്രഹിച്ചു. അതും 800 മൈലുകൾ പരിമിതമായ യാത്രാ സൌകര്യത്തിൽ പോകുക എന്ന് പറഞ്ഞാലോ. അതുകൊണ്ട് തന്നെ താൻ കടന്നുപോകുന്ന ദേശങ്ങളിലെ ദേശാധിപതിമാർക്ക് വേണ്ട എഴുത്തുകളും അവന് സംരക്ഷണം ലഭിക്കേണ്ടതിന് വേണ്ട പദ്ധതികളും നെഹെമ്യാവ് രാജാവിനോട് ചോദിച്ചു. ഒന്നിനും ഒരു തടസ്സം വരാതിരിക്കുവാൻ നെഹെമ്യാവ് വേണ്ട മുൻകരുതലുകളെല്ലാം എടുത്തിരുന്നു. 8 വാക്യത്തിൽ നാം വായിക്കുന്നത്, ആലയത്തോട് ചേർന്ന കോട്ട വാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവുണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവനൊരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. നെഹെമ്യാവ് ദൈവത്തിൽ ആശ്രയിച്ചു എന്നത് സത്യം. എന്നാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഔദ്യോഗികമായ സഹായം അഭ്യർത്ഥിക്കുന്നതിന് അവൻ മടിച്ചില്ല. എത്ര താൽപര്യത്തോടെയാണ് നെഹെമ്യാവ് യെരുശലേമിന്റെ മതിലുകൾ പണിയുവാൻ ഇറങ്ങിത്തിരിച്ചത്. അവൻ തന്റെ സുഖസൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം അതിനായി വലിച്ചെറിഞ്ഞു. എന്നാൽ അവന്റെ സദുദ്ദേശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടർ രണ്ടാം അധ്യായത്തിന്റെ 9 വാക്യം മുതൽ മുൻപോട്ട് പഠിക്കുമ്പോൾ എഴുന്നേൽക്കുന്നത് നാം കാണുന്നു. 9 വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ ഞാൻ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്ന് രാജാവിന്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു. പേർഷ്യയിലെ സൈന്യത്തിന്റെ ഒരു വലിയ പങ്ക് നെഹെമ്യാവിന്റെ കൂടെ തിരിച്ചു എന്ന് തോന്നുമാറാകുന്നു ഇവിടുത്തെ വിശദീകരണം. നെഹെമ്യാവിനെ സംരക്ഷിക്കുവാൻ ദൈവം രാജാവിന്റെ ഹൃദയം തുറന്നു. ദൈവത്തിന്റെ കരം അവന്റെ മേലുണ്ടെന്ന് അവൻ അറിഞ്ഞു. വളരെയേറെ സുരക്ഷ സന്നാഹങ്ങളോടെയാണ് നെഹെമ്യാവ് പോയത്. എസ്ര ഇതുപോലെ പോയപ്പോഴത്തെ അവന്റെ മനോഭാവം ഓർക്കുന്നില്ലേ? യെരുശലേമിലേക്ക് പോയി ദേവാലയം പണിയുന്നതിനുള്ള അനുമതി എസ്ര ചോദിച്ചപ്പോൾ തങ്ങളുടെ യാത്രയിൽ ഒരു സംരക്ഷണം ചോദിക്കണമെന്നും എസ്രായ്ക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവം തന്നെ നോക്കി വിളിക്കുന്നവരെ സംരക്ഷിക്കുന്ന വിധവും കരുതുന്ന വിധവുമൊക്കെ നേരത്തെ രാജാവിനോട് പറഞ്ഞിട്ടുള്ള എസ്ര തന്റെ ആവശ്യ സമയത്ത് രാജാവിൽ നിന്നും സഹായം ആവശ്യപ്പെടുന്നതിൽ ലജ്ജിച്ചു എന്ന് കാണുന്നു. അങ്ങനെ പോയി ചോദിച്ചാൽ രാജാവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് എസ്ര ഭയപ്പെട്ടു. എന്നാൽ നെഹെമ്യാവ് ചിന്തിച്ചത് താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാകയാൽ സംരക്ഷണം ചോദിക്കുന്നത് തന്റെ അവകാശമാകുന്നു എന്നത്ര. ഏതായാലും നെഹെമ്യാവിന് നല്ല സംരക്ഷണം രാജാവിൽ നിന്ന് ലഭിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നമ്മെ എല്ലാവരെയും ഒരേപോലെയല്ല നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ എസ്രായെ ഒരു വഴിയിലൂടെ നടത്തി, നെഹെമ്യാവിനെ വേറൊരു വഴിയിലൂടെ നടത്തി. അവിടുന്ന് താങ്കളെ ഒരു വഴി നടത്തും, എന്നെ വേറൊരു വഴിയിലൂടെ നടത്തും. എല്ലാവരെയും ഒരേ അനുഭവത്തിലൂടെ നടത്തണമെന്നില്ല കേട്ടോ. ഞാൻ എന്റെ ശുശ്രൂഷയിലൂടെ മുൻപോട്ട് വന്നപ്പോൾ അതിന്റെ ആരംഭത്തിൽ കാണിച്ചിരുന്ന ഒരു മണ്ടത്തരം ഏതെങ്കിലും ഒരു പ്രസംഗനെ അനുകരിച്ച് പ്രസംഗിക്കുവാൻ ശ്രമിക്കുന്നതായിരുന്നു. കൊള്ളാമില്ലേ? അദ്ദേഹം വളരെ വിജയിച്ചിരുന്ന ഒരു മഹാനായൊരു ദൈവമനുഷ്യനായിരുന്നു. എന്നാൽ ഞാനായിരിക്കണമെന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി. ഇന്ന് ഈ അനുകരണം വളരെയാണ് കേട്ടോ. ഇന്നാര് പ്രാർത്ഥിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുക, ഇന്നാര് പ്രസംഗിക്കുന്നതുപോലെ പ്രസംഗിക്കുക, ഇന്നാര് പാടുന്നതുപോലെ പാടുക. ഛേ, മറ്റ് ഒരു മനുഷ്യന്റെ പകർപ്പായി തീരുവാൻ ആഗ്രഹിക്കുന്നത് എത്ര പരിതാപകരമാകുന്നു. ദൈവം നമ്മെ അതുപോലെ നയിച്ചെന്ന് വരില്ല. ഒരിടത്തുണ്ടായ ഒരു സംഭവം പോലെ മറ്റൊരിടത്തുണ്ടാകണമെന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും സംഭവത്തിൽ നിന്ന് മാത്രം ഒരു ഉപദേശം സ്ഥാപിക്കുവാൻ ശ്രമിക്കരുതെന്ന്. എസ്ര ദേശത്തേക്ക് മടങ്ങിപ്പോയത് രാജാവിന്റെ സംരക്ഷണ സേന ഇല്ലാതെയാണ്. എന്നാൽ നെഹെമ്യാവ് പേർഷ്യയിലെ സൈന്യത്തിന്റെ ഒരു വലിയ പങ്ക് തന്നോടുകൂടെ കൊണ്ടുപോയിരുന്നു. ദൈവം രണ്ട് രീതികളെയും ഉപയോഗിക്കും. കഴിഞ്ഞ വാക്യത്തിൽ നെഹെമ്യാവ് പറയുന്നതായി നാം കണ്ടത്, എന്റെ ദൈവത്തിന്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് എന്നത്രേ. ദൈവത്തിന്റെ കൈ അനുകൂലമാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമോ? 10 വാക്യം തന്നെ ശ്രദ്ധിച്ചാട്ട്, വേറെങ്ങും പോകണ്ട, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹോരന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരു ആൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. നെഹെമ്യാവ് ഇവിടെ തന്റെ ഒന്നാമത്തെ എതിർപ്പിനെ നേരിടുകയാണ്. തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ അവിടെ അതിനോടകം എതിർപ്പ് ആരംഭിച്ചിരുന്നു. ഇവിടെ 3 പേരെയാണ് നാം കാണുവാൻ പോകുന്നത്. ഹോരന്യനായ സൻബല്ലത്ത്, അമോന്യനായ തോബിയാവ്, അരാബ്യനായ ഗേശമോ. ഈ 3 പേർ ദൈവത്തിന്റെയും അവന്റെ ജനത്തിന്റെയും ശത്രുക്കളായിരുന്നു. അവർ ദേവാലയത്തിന്റെ പണിയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഇപ്പോൾ അവർ മതിലിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. നെഹെമ്യാവ് ഒരു വലിയ കൂട്ടം ദാസന്മാരും സൈന്യവുമായി വന്നപ്പോൾ ദേശം മുഴുവൻ അത് കേട്ടു. ഷെടാ, ഈ വന്നിരിക്കുന്നത് ആരാണ് എന്നറിയുവാൻ അവർ ആഗ്രഹിച്ചു. അവൻ പേർഷ്യയിലെ രാജാവിന്റെ പാനപാത്രവാഹകനാകുന്നു എന്നും അവൻ യഹൂദന്മാരെ സഹായിക്കുവാൻ വരികയാകുന്നു എന്നും അവർ അറിഞ്ഞു. ആ വാർത്ത വരുന്നപ്പോൾ ശത്രു ആകെ സടകുടഞ്ഞെഴുന്നേറ്റു. അവർക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു വാർത്ത എപ്രകാരമാണ് ആളുകൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് എല്ലായ്പ്പോഴും രസകരമാണ്. താങ്കൾ ആരാകുന്നു എന്നുള്ളതും വാർത്ത നല്ലതാണോ മോശമാണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എതിർപ്പ്. സുവിശേഷത്തിന്റെ ശത്രുക്കൾക്ക് സുവിശേഷം എന്നും ദുർവർത്തമാനമാണ്. താങ്കൾ വിശ്വാസത്താൽ നടക്കുകയും നേതൃത്വത്തിനു വേണ്ടി തയ്യാറാകുകയും ചെയ്യുമ്പോൾ കാഴ്ചയാൽ നടക്കുന്നവരുടെ എതിർപ്പിനെ താങ്കൾ നേരിടും. വിശ്വാസത്താലുള്ള ജീവിതത്താൽ അവർ ശാസിക്കപ്പെട്ടു കഴിഞ്ഞു. താങ്കളുടെ ദർശനം അവർക്കില്ലാത്തതിനാൽ അവർ പ്രത്യേകം ശാസിക്കപ്പെട്ടിരിക്കുകയാണ്. യെരുശലേമിന്റെ മതിലുകൾ വീണ്ടും പണിയുവാനുള്ള നെഹെമ്യാവിന്റെ വലിയ പദ്ധതി സൻബല്ലത്തും തോബിയാവും കേട്ടു. അപ്പോൾ അവർ ആകെ അസ്വസ്ഥരായി. വിമർശനങ്ങളും എതിർപ്പുകളും അനുഭവിക്കേണ്ടി വരുമ്പോൾ താങ്കൾ ദൈവഹിതത്തിന് വെളിയിലാകുന്നു എന്ന് അർത്ഥമില്ല. പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങൾ പലരെയും സ്വയസഹതാപത്തിലേക്ക് വലിച്ചിഴയ്ക്കും. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. ഇതുപോലെയുള്ള എതിർപ്പുകൾ താങ്കൾ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിൽ തന്നെയാകുന്നു എന്ന് ഉറപ്പാക്കുകയാണ് വേണ്ടത്. ദൈവജനത്തെ പകയ്ക്കുകയും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ തടയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കൂട്ടം എല്ലാ തലമുറകളിലും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ താൽപര്യത്തോടെ ഇറങ്ങുമ്പോൾ ചിലർ താങ്കളെ എതിർക്കും. താങ്കൾ തോൽക്കണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും കേട്ടോ. താങ്കൾ എതിർപ്പിനെ പ്രതീക്ഷിച്ചാൽ താങ്കൾ അതിനുവേണ്ടി തയ്യാറായിരിക്കും. അത് വരുമ്പോൾ ആശ്ചര്യപ്പെടില്ല. നമ്മോടുകൂടെ ഉള്ളവൻ ഏത് എതിർപ്പിനേക്കാളും വലിയവനാണ് എന്ന് മറക്കരുത്. 18 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ യെരുശലേമിൽ എത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്തായിരുന്നു നെഹെമ്യാവ് ചെയ്തിരുന്നത് നമുക്കറിയില്ല. എന്നാൽ അവന്റെ സാധാരണയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കൂടുതൽ ആലോചനകൾ ചോദിക്കുകയായിരുന്നിരിക്കും. 12 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, എന്നാൽ യെരുശലേമിൽ ചെയ്യുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടി ഉണ്ടായിരുന്നില്ല. യെരുശലേമിൽ എത്തിയതിനു ശേഷം നെഹെമ്യാവ് ആവശ്യമില്ലാത്തൊരു ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് അവൻ രാത്രിയിൽ ഒരു പരിശോധനയ്ക്കായി വെളിയിൽ പോയി. യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുവാനാണ് ഈ പറഞ്ഞതുപോലെ ചെയ്തത്. അവനോടുകൂടെ വലിയ കൂട്ടം ആളുകളൊന്നുമില്ലായിരുന്നു. നെഹെമ്യാവിന് സാഹചര്യത്തെ നേരിടുവാൻ ശരിക്കും അറിയാമായിരുന്നു. 13-14 വാക്യങ്ങൾ, ഞാൻ രാത്രിയിൽ താഴ്വര വാതിൽ വഴിയായി പെരുമ്പാമ്പുറവെങ്കിലും കുപ്പവാതിൽക്കലും ചെന്ന് യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞുകിടക്കുന്നതും വാതിലുകൾ തീ വെച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. പിന്നെ ഞാൻ ഉറവുവാതിൽക്കലേക്കും രാജാവിന്റെ കുളത്തിങ്കിലേക്കും ചെന്നു. എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നുപോകുവാൻ സ്ഥലം പോരാതിരുന്നു. വളരെയേറെ അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതുവഴി കുതിരപ്പുറത്ത് പോകുവാൻ നെഹെമ്യാവിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ താഴെ ഇറങ്ങുന്നു. 15 വാക്യം, രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിന്റെ അരികത്തുകൂടി ചെന്ന് മതിൽ നോക്കിക്കണ്ടു, താഴ്വര വാതിലിൻ വഴിയായി മടങ്ങിപ്പോന്നു. നെഹെമ്യാവ് പട്ടണം മുഴുവൻ ഒന്ന് ചുറ്റി. അവൻ അവന്റെ പരിശോധനയെല്ലാം തികച്ചു. 16 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഞാൻ എവിടെ പോയി എന്നും എന്ത് ചെയ്തു എന്നും പ്രമാണികൾ ആരും അറിഞ്ഞില്ല. അന്നുവരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേലയെടുക്കുന്ന ശേഷം പേരോടോ യാതൊന്നും അറിയിച്ചിരുന്നില്ല. ദൈവത്തിന്റെ വേല ചെയ്യുന്നതിൽ നെഹെമ്യാവ് എത്രമാത്രം ശ്രദ്ധയും ആസൂത്രണവുമാകുന്നു നൽകുന്നതെന്ന് കണ്ടോ. ഇന്നും ഇതുപോലെ പ്രവർത്തിക്കുന്ന അനേകം ആത്മായരുണ്ട്. ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഒരു സംഘടനയോട് ചേർന്ന് സ്വമേധാ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള ഒരു സഹോദരനാണ്. 1 മാസം 1,00,000 രൂപയോളം ശേഖരിച്ച് സുവിശേഷ വേലയ്ക്കായി ഏൽപ്പിക്കുന്നു. അതെ, ഒരു ദൈവ ഇതിൽ അതീവ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വേല ചെയ്യേണ്ടതുണ്ട്. നെഹെമ്യാവ് എല്ലാം തന്നെ വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്തിരുന്നു. ജീവസന്ദേശം പരിപാടി ക്രമമായി ശ്രദ്ധിച്ചതിനു ശേഷം നല്ല ഒന്നാന്തര നിർദ്ദേശങ്ങൾ തരുന്ന അനേകം ആളുകളെ എനിക്കറിയാം. ഇത് തങ്ങളുടേതെന്ന് കരുതി പ്രവർത്തിക്കുന്ന ദൈവമക്കൾ. ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ഒരു സർവേയും വിലയിരുത്തലും ഒക്കെ കഴിഞ്ഞതിനു ശേഷം നെഹെമ്യാവ് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. 17-18 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ നാം അത് കാണുന്നു. ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. അതിനു മുൻപായി ഞാനൊന്ന് പറയട്ടെ, നെഹെമ്യാവിനെ പോലെ ഇത്ര ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ നാം എപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ? അതെ, ദൈവം അങ്ങനെ സമർപ്പിച്ചിട്ടുള്ള ആളുകളെ എടുത്ത് ഉപയോഗിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അവൻ ശക്തമായിട്ട് അങ്ങനെയുള്ളവരെ ഉപയോഗിക്കും. താങ്കളെ ഉപയോഗിക്കും സുഹൃത്തെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ നല്ല ആലോചനകൾക്കായി വീണ്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാകുന്നു എന്ന് ഇന്ന് വീണ്ടും ഉറപ്പാക്കി തന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധയോടെ ലഭിച്ചിട്ടുള്ള സമയം ഉപയോഗിക്കാൻ തക്കണം അവർ നിങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ടതിന്റെ മക്കളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണം. തിരുവിഷ്ടം ചെയ്ത് തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ എന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സ്വന്ത രക്തമേ നീക്കായി, ചിന്തിയല്ലോ സ്വന്ത രക്തമേ നീക്കായി. കൃപയേ 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 കൃപയേ. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി. സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു. ബന്ധമില്ലാത്ത ഏഴയെ ഓർത്തു, ബന്ധമില്ലാത്ത ഏഴയോർത്തു. വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ദൂരത്തിരുന്ന ദ്രോഹിയാമെന്നെ, ദൂരത്തിരുന്ന ദ്രോഹിയമെന്നെ. ചാരത്തണച്ചിടുവാനേറ്റു കഷ്ടം, ചാരത്തണച്ചിടുവാനേറ്റു കഷ്ടം. കാരുണ്യനായകൻ കാൽവരിക്കൂശി, കാരുണ്യനായകൻ കാൽവരിക്കൂശി. കാട്ടിയതാം അൻവിതോ അൻവിതോ ോ അൻപിതു അൻപിതോ. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. എന്തു ഞാനേ കിടും നിന്നുടെ പേർക്കായി, വെറും ഏട് ഞാനല്ലോ, ചിന്തിക്കുകിൽ വെറും ഏട് ഞാനല്ലോ, ഒന്നുമെനിക്കിനി വേ.